പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി ഒരു വചനം വായിക്കാം. റോമാകാഴ്ചകളും 8-ാം അധ്യായം, Romans 8:31. റോമാകാഴ്ചകളും 8-ാം അധ്യായം.
ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ?
അതെ, ദൈവം നമുക്ക്, God is for us, who is against us? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇതാണ്: ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ അതിനുള്ള എല്ലാ നന്മകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. God will not withhold that you need to live for him. അവന് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അതിനുള്ള എല്ലാ പ്രൊവിഷൻസും, അല്ലെങ്കിൽ എല്ലാ മാർഗങ്ങളും എല്ലാ വഴികളും നമുക്ക് കർത്താവായ യേശുവിലൂടെ ദൈവം തന്നിട്ടുണ്ട്. God will not withhold anything. കർത്താവ് ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല. നമ്മുടെ ദൈവമായ കർത്താവ് ഒന്നും അവന്റെ കയ്യിൽ പിടിച്ചു വെച്ചിട്ടില്ല. അവനു വേണ്ടി നമ്മൾ ജീവിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ വഴികളും കർത്താവായ യേശുവിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനാധാരമായാണ് ഞാൻ ഈ വചനം വായിച്ചത്. ഈ ഗോഡ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലം? പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ചിന്തിക്കും, കർത്താവെ, എന്റെ കാര്യങ്ങൾ അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ആസാഫിനെ പോലെ ചിന്തിക്കും, മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അവന്റെ, മറ്റുള്ളവരുടെ കണ്ണുകൾ നല്ല പുഷ്ടി പിടിച്ചും ഉരുണ്ടുമിരിക്കുന്നു, എനിക്ക് മാത്രം പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ഞാൻ ചെയ്യുന്നതൊന്നും നടക്കുന്നില്ല, ഞാൻ തൊടുന്നതെല്ലാം അത് പരാജയപ്പെടുന്നു എന്നുള്ള പല ചിന്തകളിൽ നമ്മൾ പലരും നടക്കാറുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, കർത്താവിൽ പറയട്ടെ, നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും മുടക്കുകയില്ല. ഒരു കാര്യവും കർത്താവായ യേശുവിൽ, അതിന്റെ താഴത്തെ വചനം നമ്മൾ വായിക്കാം, അതിന്റെ 32-ാം വചനം. സ്വന്തപുത്രനെ
ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ.
കർത്താവായ യേശുവിനെ തന്റെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി തന്നെങ്കിൽ, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, അത് നമ്മുടെ ജീവനായിക്കൊള്ളട്ടെ, നമ്മുടെ ഭക്തിക്കായിട്ടുണ്ടെ, ഈ എല്ലാ കാര്യങ്ങളും കർത്താവായ യേശു മുഖാന്തരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷേ നമ്മള് മോഡേൺ ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ആധുനിക ക്രിസ്തീയ ഗോളം നമ്മളോട് പറയും, അവരിങ്ങനെയാണ് പറയുന്നത്, പണം അത് ഒരു സീറോയാണ്. അത് പറയും എഡ്യൂക്കേഷൻ ഒരു സീറോയാണ്. അവര് പറയും പ്രശസ്തി ഒരു സീറോയാണ്. അവര് പറയും സ്ഥാനമാനങ്ങൾ, ഒരു പൊസിഷൻസ് സീറോയാണ്. പക്ഷേ കർത്താവായ യേശു എന്ന ആ ഒന്നുണ്ടല്ലോ, അത് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് വർദ്ധിക്കും അല്ലെ. ഒരു സൈഡിൽ സീറോകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, പണം, പ്രശസ്തി, എഡ്യൂക്കേഷൻ, ഇതെല്ലാം സീറോയാണ്. സമ്മതിച്ചു, നമുക്ക് ഇഷ്ടമാണ് അത് കേൾക്കാൻ, അത് സീറോ തന്നെയാണ് അല്ലെ. പക്ഷെ അതിന്റെ ഇപ്പുറത്തെ ഒരു 1 ഇടുമ്പോ വലിയൊരു സംഖ്യ, നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. പക്ഷേ ദൈവിക വചനത്തിൽ അങ്ങനെയല്ല പറയുന്നത്. കർത്താവ് ഒരു നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, കർത്താവ് നമുക്ക് അനുകൂലമാകുമ്പോൾ, ഇതിനൊക്കെ അതിൻ്റെതായ സ്ഥാനം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിന്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ പണത്തിനും പ്രശസ്തിക്കും എഡ്യൂക്കേഷനും പൊസിഷനുമുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവായ യേശു നമ്മുടെ ഉള്ളിൽ വരണം. അതല്ലാതെ കർത്താവായ യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇതൊക്കെ നമ്മളിൽ വർദ്ധിക്കുമെന്ന് പറയുന്ന ഒരു മോഡേൺ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു മുഖാന്തരം ഇതിലൊക്കെ നമുക്ക് ഒരു അതിൻ്റെതായ സ്ഥാനം എന്തെന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുലുങ്ങി പോകരുത്. നിങ്ങൾ പലപ്പോഴും പലയിടത്തും കേൾക്കും, കർത്താവായ യേശുവിനെ അനുഗമിക്കുക, നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആകും. അങ്ങനെയല്ല ദൈവവചനം പറയുന്നു, നിങ്ങളുടെ പ്രോബ്ലംസിന് പരിഹാരമായിട്ടുള്ള യേശു എന്തെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. രണ്ട് പത്രോസ് 2:1-3 നമുക്ക് വായിക്കാം.
തന്റെ ബൗദ്ധത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു.
അതെ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടത് അല്ലെ. ഫോർ അവർ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി ആധാരമായതെല്ലാം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അതായത് കർത്താവായ യേശുവിനെ അറിയുന്നതിലൂടെയാണ്, കർത്താവായ യേശുവിനോട് നടക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ജീവനും ഭക്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്തെന്ന് കർത്താവ് അറിഞ്ഞ് നമുക്ക് നൽകുന്നത് അവന്റെ പരിജ്ഞാനത്തിലൂടെയാണ്, അതായത് അവനെ അറിയുന്നതിലൂടെയാണ്. യേശുവിനെ അറിയുന്നതിലൂടെയാണ് നമ്മുടെ ജീവനും ഭക്തിക്കും ആധാരമായിട്ടുള്ളതെല്ലാം പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചിന്തയുണ്ട്, പിതാവായ ദൈവം വളരെ സ്ട്രിക്റ്റ് ആയ അല്ലെങ്കിൽ വളരെ കർക്കശക്കാരനായ വളരെ അരിശമുള്ള ഒരു ദൈവമാണെന്നാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കരുതല്. അത് പുത്രൻ മരിച്ചതിലൂടെ പിതാവിന് അല്പം സ്നേഹം നമ്മളോട് തോന്നിയെന്നും, പുത്രൻ മരിച്ചതിലൂടെ പുത്രനിലൂടെ പിതാവിന് നമ്മളോട് അല്പം അയവ് തോന്നിയെന്നുമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ചിന്ത. അങ്ങനെയല്ല, അങ്ങനെയല്ല. നമ്മളെ ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആനാദി മുതലുള്ള ദൈവസ്നേഹവും ഇപ്പോഴുള്ള ദൈവസ്നേഹവും ഒരുപോലെ തന്നെയാണ്. കർത്താവായ യേശു മരിച്ചതിലൂടെ മാത്രം അല്ല ദൈവം നമ്മളോട്, ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നിയത്. ദൈവത്തിന് മുന്നമേ നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 33:34 ഇവിടെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. മോശയ്ക്ക് ഒരു കൽപ്പലകൾ കൊടുത്തു അല്ലെ, മോശയ്ക്ക് കൽപ്പലകൾ കൊടുത്തു. മോശ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ അഹ്റോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിക്കുന്ന ഒരു സന്ദർഭം, അത് മോശയ്ക്ക് അത് ദേഷ്യം വന്നു. മോശ കൽപ്പലകൾ നിലത്തെറിഞ്ഞുടച്ചു. അതിനുശേഷം ദൈവം മോശയെ വീണ്ടും വിളിച്ചതിന് ശേഷം രണ്ടാമത്തെ കൽപ്പലകൾ എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങള് ഒരു കാര്യം നമ്മൾ തെറ്റ് ചെയ്ത് ക്ഷമിച്ചു, രണ്ടാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് എടാ മേലെ ഇനി കാണിക്കരുത് കേട്ടോ, ഞാൻ നിന്നെ അടിക്കും, ശരിയല്ല എന്ന് പറയും. പക്ഷേ ഈ രണ്ടാമത് ദൈവം കൽപ്പലകൾ ചൊടുത്തതിന് ശേഷം പിതാവായ ദൈവം ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു വചനമുണ്ട്, അതിന്റെ 5:5-7 വായിക്കാം.
അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്നു, യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയും ഉള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ.
അതെ, ഇവിടെ ദൈവം ഇറങ്ങി വന്ന് അവരുടെ മുമ്പാകെ തന്നെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ദൈവം കൽപ്പലകൾ രണ്ടാമത് കൊടുത്തതിന് ശേഷം ആൾക്കാര് ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ആ അവസരത്തില് പിതാവായ ദൈവം തന്നെ കുറിച്ച് അവരോട്, ഇസ്രായേൽ മക്കളോട് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവരുടെ മുമ്പിൽ ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവായ ദൈവം, അതായത് ഞാൻ കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ. ഓർക്കുക, അവർ കൽപ്പലകൾ ഇനോ ദൈവത്തെ ധിക്കരിച്ച് വിഗ്രഹങ്ങളെ ആരാധിച്ച ഒരു ജനങ്ങൾ രണ്ടാമത് അവർക്ക് ഒരു ചാൻസ് കൊടുക്കുമ്പോൾ ദൈവം തന്നെ കുറിച്ച് പരിചയപ്പെടുന്നതാണ്, ഞാൻ കരുണയും ദയയും വിശ്വസ്തതയും ഉള്ളവൻ, ഞാൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലും കർത്താവ് ദയയും ക്ഷമയും ദീർഘക്ഷമയും പരിപാലനവും സ്നേഹവുമുള്ള ദൈവമായിരിക്കും. പുതിയ നിയമത്തിൽ മാത്രമല്ല, പതിയ നിയമത്തിലും ദൈവം ദയയും ദീർഘക്ഷമയുമുള്ള ഒരു ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവം തന്റെ പുത്രനെ ആ സ്നേഹത്താൽ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, ഇത്രയും വിലയേറിയ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി തന്നെങ്കിൽ, അതിനോടുകൂടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തരാതിരിക്കുമോ എന്നാണ് റോമാക്കൽക്കെഴുതിയിലുള്ള ലേഖനത്തിലെ 32-ാം വചനത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുന്നത്. കർത്താവ് എന്തെങ്കിലും നന്മ നമുക്ക് മുടക്കുമോ എന്നാണ് കർത്താവിന്റെ ചോദ്യം. അതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ട കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാൾ ഉപരി അതിനകത്ത് താല്പര്യം ദൈവത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. God is eager to give us good thing more than we are eager to receive it. നമ്മൾക്ക് ദൈവം ദൈവിക നന്മയ്ക്ക് വേണ്ടി തരുവാൻ നമ്മളെക്കാൾ ഉപരി ഉത്സാഹം ദൈവത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നന്മ കൊടുക്കുവാൻ കുഞ്ഞുങ്ങളാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളാണോ ആഗ്രഹിക്കുന്നത്? നമ്മളാണ് ആഗ്രഹിക്കുന്നത്, എന്റെ കുഞ്ഞിന് ഒരു നന്മ ഞാൻ കൊടുക്കണം, എന്റെ കുഞ്ഞിന് ഒരു നല്ല വസ്തു ഞാൻ കൊടുക്കണം, എന്റെ കുഞ്ഞിന് നല്ല എഡ്യൂക്കേഷൻ ഞാൻ കൊടുക്കണം, എന്റെ കുഞ്ഞിന് ഒരു നന്മയും മുടക്കാതെ അവനെ നന്നായി പരിപാലിക്കണമെന്നുള്ള അപ്പനമ്മമാർ നോക്കുകയാണെങ്കിൽ, അതിലെത്രയുപരി പിതാവായ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നമ്മളെക്കാൾ ഉപരി നമ്മുടെ ഭക്തിക്കും ജീവനും വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ നിരൂപിക്കുന്നതിലും ഉപരി പിതാവായ ദൈവം എത്രയധികമായി നമുക്ക് വേണ്ടി ആഗ്രഹിക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കർത്താവിന്റെ പ്രോമിസിനെ അല്ലെങ്കിൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ സമീപിക്കുവാൻ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, കർത്താവേ, ഞാൻ ഇത്ര തവണ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നിനക്ക് ഈ പ്രോമിസ് എനിക്കുള്ളതാണ്. ഞാൻ ഇത്ര തവണ ഉപവസിച്ചു, കർത്താവെ, അതുകൊണ്ട് ഈ പ്രോമിസ് എനിക്കുള്ളതാണ്. അങ്ങനെയല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. പിതാവായ ദൈവം തന്റെ പുത്രനെ തന്നതിലൂടെ, നമ്മൾ അവനിൽ വിശ്വസിക്കുന്നതിലൂടെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം യേശുവിലൂടെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി തരുന്നു. അവനൊരു നന്മയും മുടക്കുകയില്ല. അവൻ നമുക്ക് അനുകൂലമായതുകൊണ്ട് ആരും നമുക്ക് പ്രതികൂലമാണ്. ഉദാഹരണത്തിന്, അവന്റെ പുത്രനെ ഞാൻ പറഞ്ഞു, അവന്റെ പുത്രനെ നമുക്ക് പിതാവായ ദൈവം തന്നു. നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞു, പിതാവായ ദൈവം നമുക്ക് അനുകൂലമാണ്, നമുക്ക് അനുകൂലമാണ്. പുത്രൻ നമുക്ക് അനുകൂലമാണ്. ഇനി അവന്റെ ആത്മാവിനെ നമുക്ക് തരുവാൻ നമ്മൾക്കാണോ ഉത്സാഹം, ദൈവത്തിനാണോ ഉത്സാഹം? അവന്റെ ആത്മാവിനെ നമുക്ക് തരുവാൻ ദൈവത്തിനാണോ ഉത്സാഹം, നമുക്കാണോ ഉത്സാഹം? അത് റിസീവ് ചെയ്യാൻ നമുക്കാണോ ഉത്സാഹം? കർത്താവിനാണ് ഉത്സാഹം നമുക്ക് അവന്റെ ആത്മാവിനെ തരുവാൻ. പരിശുദ്ധാത്മാവ് നമുക്ക് അനുകൂലമാണ്, നമ്മളിൽ അവൻ വസിക്കുവാൻ തയ്യാറാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. അതിന്റെ 9 മുതലുള്ള വചനങ്ങൾ, 9-11 വരെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, 9-11 വരെ.
മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളു? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും?
അതെ, ഇത് പരിശുദ്ധാത്മാവിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ പറയുന്നത്. മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അവൻ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കണമെങ്കിൽ എത്രയധികമായി തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ കൊടുക്കും. അതുകൊണ്ട് പിതാവ് നമുക്ക് അനുകൂലമാണ്, പുത്രൻ നമുക്ക് അനുകൂലമാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് അനുകൂലമാണ്. എന്റെ ത്രിത്വം, ത്രീകൈക ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് കുലുങ്ങേണ്ട ആവശ്യമില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തൻ. 34-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ബാലസിംഹങ്ങൾ ഇരയില്ലാതെ കിട്ടിയേക്കാം, എങ്കിലും യഹോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കുകയില്ല, ഒരു നന്മയും അവൻ മുടക്കുകയില്ല എന്നുള്ള വാഗ്ദത്തം നമുക്കും നമ്മുടെ സന്തതി മേലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കണ്ടന്റഡ് ജീവിതമാണ് നയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ തൃപ്തിയുള്ള ഒരു ജീവിതമാണ് നയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമുക്ക് നന്മയ്ക്കുള്ള ഒരു വസ്തുവും ദൈവം മുടക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് ഒരു നന്മയും മുടക്കുകയില്ല. നമ്മുടെ മോഹങ്ങളിലാണ് നമ്മൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിലാണ് നിങ്ങളുടെ ജീവിതം നയിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിലാണ് നിങ്ങളുടെ ജീവിതം നയിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അത് കിട്ടിയെന്ന് വരത്തില്ല. നിന്റെ വിചാരങ്ങളെല്ലാം കർത്താവിലിടുക, അവൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നുള്ള പറയുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ ജീവനും ഭക്തിക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കട്ടെ. നമുക്ക് പലപ്പോഴും തോന്നും, കർത്താവ് നീ എന്തുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിച്ചുകൂടാ, എന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്, നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൂടാ. ഒരു ഒരു വചനം എന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു വചനമുണ്ട്, സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തില്, സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 12-ാം വചനം.
ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രയും.
അതെ, നമ്മുടെ വഴികൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികൾ, നമ്മുടെ ചിന്തകൾ, അതിന്റെ അവസാനം, നമ്മൾ അതിനെ ശരിക്കും ഡിസൈൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ അവസാനം ഒരുപക്ഷെ മരണമായിരിക്കും, ഒരുപക്ഷെ മരണമായിരിക്കും. നമുക്ക് തോന്നും ഇന്ന വഴികൾ ചൊവ്വാണെന്ന് നമുക്ക് ഒരു ചിന്ത നമ്മളെ, നമ്മുടെ ജഡത്തിലോ നമ്മുടെ പിശാചു മുഖേനയോ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. പക്ഷെ ഓർക്കുക, അത് അതിന്റെ അവസാനം മരണമാകാൻ ചാൻസ് ഉണ്ട്. അതായത് അതൊരു ഡെഡ് വർക്ക്സ്, അല്ലെങ്കിൽ അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികൾ നമ്മൾ കർത്താവിനിൽ പരമേൽപ്പിക്കുക, കർത്താവിലിട്ട് കൊടുക്കുക. നിന്റെ വിചാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കർത്താവിലിട്ട് കൊടുക്കുക. അവൻ നിങ്ങളെ കാക്കും, അവൻ നിങ്ങളെ കൃത്യദേശുമെങ്കിൽ കാക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ നമ്മൾ മുറുകെ പിടിക്കാം. ഇനി പ്രിയപ്പെട്ടവർ, ഒരു ചിന്തയും കൂടെ, ഒന്ന് രണ്ടു മൂന്ന് ചിന്തകളും പങ്കുവച്ചിട്ട് ഞാനിരിക്കാം. ഞാൻ പറഞ്ഞു, കർത്താവ് യേശു നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഇവിടെ ഓർക്കുക, പാപത്തിനെതിരായി നമ്മൾ ചെയ്യുന്ന പ്രലോഭനങ്ങൾക്കും പാപത്തിനും പ്രലോഭനങ്ങൾക്കും എതിരായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും യേശു നമുക്ക് അനുകൂലമാണ്. നമുക്കറിയാം, ലോകം, പിശാച്, ജഡം, ഇത് മൂന്നും നമുക്ക് എതിരുള്ള കാര്യങ്ങളാണ്. ഇതിൽ പാപത്തോടുള്ള പോരാട്ടത്തിൽ യേശു നമ്മുടെ കൂടെയാണോ അതോ നമ്മുടെ എതിർഭാഗത്താണോ? പാപത്തോടുള്ള പോരാട്ടത്തിൽ യേശു നമുക്ക് അനുകൂലമാണ്, നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് റോമാകർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ തുടക്കത്തില് ഇവിടെ ദൈവം നമുക്ക് പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 2-ാം വാക്യം, കർത്താവായ യേശു പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം വരുത്തി, നമ്മളെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പാപത്തോടുള്ള പോരാട്ടത്തിൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുകയും നമുക്ക് അനുകൂലമാണ്. ഈ പിശാചിനോടുള്ള ഈ പോരാട്ടത്തിലും കർത്താവായ യേശു നമുക്ക് അനുകൂലമാണ്. നിങ്ങള് പിശാചിനെ എതിർത്ത് നിൽക്കുമ്പോൾ യേശു നമ്മുടെ ഭാഗത്താണ്. അത് നമ്മൾ വിചാരിക്കരുത്, യേശു നമ്മുടെ ഭാഗത്തല്ല. യേശു മാറി നിന്നൊരു കാഴ്ചക്കാരനായിട്ട് നോക്കി, നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കി കാഴ്ച കണ്ടു നിൽക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. അവൻ നമ്മുടെ ഭാഗത്താണ്. പിശാചിനോടുള്ള പോരാട്ടത്തിൽ യേശു ദൈവം നമ്മുടെ ഭാഗത്താണ്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ഈ ജഡത്തിനെതിരെയുള്ള ജഡം നമ്മളിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും സാഹചര്യങ്ങളെയും നമ്മൾ എതിർക്കുമ്പോൾ ആ പോരാട്ടത്തിലും കർത്താവായ യേശു നമ്മുടെ കൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിന്റെ ആ സ്വരം, ആത്മാവിനെ അനുസരിച്ച് നടക്കാനുള്ള ആ ത്വര അല്ലെങ്കിൽ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ യേശു 8-ാം അധ്യായത്തിൽ തന്നെ അത് വരുന്നുണ്ട്. ആത്മാവിലുള്ള ജീവിതം, ആ ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്തത് ഈ ജഡത്തോടുള്ള പോരാട്ടത്തിൽ യേശു നമുക്ക് അനുകൂലമുണ്ട്. അങ്ങനെ ഈ ലോകം, പിശാച്, ജഡം എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളിലെ കാര്യത്തിലുള്ള പോരാട്ടങ്ങളിൽ കർത്താവായ യേശു നമുക്ക് അനുകൂലമാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി അതിന്റെ റോമാകര എഴുതിയ ലേഖനത്തിൽ തന്നെ 32-ാം വചനം നമ്മൾ വായിച്ചാണെങ്കിലും വീണ്ടും വായിക്കും, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അതായത് കർത്താവിന്റെ സപ്ലൈയിൽ ഒരു കുറവും, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല. ഫുൾ സപ്ലൈ നമ്മുടെ മേലുണ്ട്, ഫുൾ സപ്ലൈ നമ്മുടെ മേലുണ്ട്. ഇനി അതിന്റെ താഴത്തെ വേദനം നോക്കുമ്പോൾ 33-ാമത്തെ വേദനം വരുമ്പോൾ, ദൈവം തെരഞ്ഞെടുത്തവൻ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരത്തിന് വേണ്ടിയും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടിയും പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും മറുപടിക്ക് വേണ്ടി യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം നമുക്കുള്ള ഫുൾ സപ്ലൈ റെഡി ആയിട്ട് സ്വർഗത്തിലുണ്ട്. ഫുൾ സപ്ലൈ, അവനോടുകൂടി എല്ലാം തരാതിരിക്കുമോ? സപ്ലൈ അവന്റെ കയ്യിലുണ്ട്. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടികളും കർത്താവായ യേശു മുഖേന നമ്മൾക്കുണ്ട്. ഇനി അതിന്റെ 35-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. റോമക്കെഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം വായിക്കാം.
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിലോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
അതെ, നമുക്ക് ഫുൾ അഷുറൻസ്, നമ്മുടെ ലൈഫിന് വേണ്ടിയുള്ള ഫുൾ അഷുറൻസ് കർത്താവായ യേശുവിലൂടെ ഇവിടെ നമുക്ക് നൽകുകയാണ്. ഫുൾ സപ്ലൈ നമുക്കുണ്ട്, ഫുൾ ആൻസേഴ്സ് യേശുവിലൂടെ നമുക്കുണ്ട്, ഫുൾ അഷുറൻസ് പ്രോമിസ് വാദക്കങ്ങൾ കർത്താവ് യേശുവിലൂടെ ഉണ്ട്. കാരണം നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിലും നമ്മെ വേർപെടുത്താൻ സാധിക്കത്തില്ല. അത്രമാത്രം ഒരു ബന്ധം, ഒരു അത്രമാത്രം ഗാഢമായ ഒരു ബന്ധത്തിൽ യേശുവിലൂടെ, ദൈവത്തിലൂടെ നമ്മെ ചേർത്തിരിക്കുകയാണ് പുത്രനായ യേശുവിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞ വചനം വീണ്ടും ഓർപ്പിക്കട്ടെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യവും ദൈവം മുടക്കുകയില്ല. Everything God has provided us, everything, all provision has been given to us to give a godly life. കാരണം ദൈവം നമുക്ക് അനുകൂലമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കരുത് ദൈവം പലപ്പോഴും നമുക്ക് പ്രതികൂലമാണ്. അല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു നന്മയ്ക്കും ദൈവം മുടക്കുകയില്ല. ദൈവം നമുക്ക് അനുകൂലമാണ്, നിങ്ങൾക്ക് അനുകൂലമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, വിശ്വാസം എന്നത് അത് മീനിങ് ഫുൾ ആകുന്നത് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ്. ഫേക്ക് മേക്ക് സെൻസ് വെൻ വി ലുക്ക് ബാക്ക്, അല്ലെ? വിശ്വാസം എന്നത് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ, വിശ്വാസം എന്നത് നമുക്ക് പലപ്പോഴും ഒരു എന്താകുമെന്നുള്ള ഒരു ആകുലതകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്താൽ എടുത്ത സ്റ്റെപ്പിനെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നന്മയ്ക്കല്ലേ ഭവിച്ചു എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതം പണിയുക. ദൈവം നമുക്ക് അനുകൂലമാണ്, ദൈവം പിതാവായ ദൈവം നമുക്ക് അനുകൂലമാണ്, പുത്രൻ നമുക്ക് അനുകൂലമാണ്, ആത്മാവ് നമുക്ക് അനുകൂലമാണ്. ഈ ത്രിയേക ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ളത് ആ നമ്മുടെ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.